الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. അപ്പോ നമ്മൾ ഇതുവരെ വിശദീകരിച്ചത് ഇൽമ്, അതിനുള്ള ഫളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇൽമ് നൽകി എന്നതും, അതുപോലെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു നൽകുന്ന ഒരു നബിയെ അള്ളാഹു നിയോഗിച്ചു എന്നതും ഈ ഉമ്മത്തിന്റെ ശ്രേഷ്ഠതകളിൽ പെട്ടതാണ് എന്ന കാര്യവും, ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. മാത്രമല്ല, ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തിനെ കുറിച്ചോ അവന്റെ ശക്തിയെ കുറിച്ചോ അറിയാൻ വേണ്ടിയാണ്. ومدح الله في كتابه العلماء في مواضع كثيرة. الله سبحانه وتعالى علماءകളെ പല ആയത്തുകളിലും ഖുർആനിലെ പല ഇടങ്ങളിലും പ്രശംസിച്ചിട്ടുണ്ട്. وقد سبق ذكر بعضها. അതിൽ ചിലത് കഴിഞ്ഞുപോയി, അതായത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. واخبر انه انما يخشاه من عباده العلماء وهم العلماء به. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു, അവനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണ്. ആ ഉലമാക്കളെ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ ഉലമാക്കളാണ്. وقال ابن عباس في قوله انما يخشى الله من عباده العلماء. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ നിന്ന് ഭയക്കുന്നത് ഉലമാക്കൾ മാത്രമാണ് എന്ന ആയത്ത് വിശദീകരിക്കവേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, انما يخافني من عبادي انما يخاف من عبادي من عرف جلالي وكبريائي وعظمتي. എന്റെ അടിമകളിൽ നിന്ന് എന്നെ ഭയക്കുന്നത് എന്റെ മഹത്വവും എന്റെ കിബ്രിയാവും. കിബ്രിയ എന്നാണ് അല്ലാഹുവിന്റെ അഹങ്കാരം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാ പ്രതാപവും ഉള്ളവനാണ്. വൽ കിബ്രിയാഉ റിദാഇ എന്ന ഹദീസിൽ വന്നതായി കാണാം. കിബ്രിയ എന്റെ മേൽത്തട്ടമാണ് അല്ലെങ്കിൽ മുണ്ടാണ് എന്ന രൂപത്തിൽ ഹദീസിൽ വന്നതായി കാണാം. വഅദമതി എന്റെ മഹത്വം, ഇതൊക്കെ അറിഞ്ഞവനാണ് എന്നെ ഭയക്കുന്നത്. ഫഅഫ്ളുൽ ഇൽമി അൽഇൽമു ബില്ലാഹ്, ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. നമ്മൾ മുന്നേ ചോദിച്ച വിഷയമാണ്, ഏതാണ് ഏറ്റവും അഫ്ളായ ഇൽമ്. അഫ്ളുൽ ഇൽമി അൽഇൽമു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും അഫ്ളായ ഇൽമ്. വഹുവൽ ഇൽമു ബി അസ്മാഇഹി വസിഫാതിഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചുമുള്ള അറിവാണ്. അള്ളാഹുവിന്റെ അസ്മാകളും അവന്റെ സിഫാത്തുകളും അവന്റെ പ്രവർത്തികളും, അവയെ കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് അറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ആ അറിവ് അവനിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവനോ ഭയവും അവനോട് സ്നേഹവും അവനെ ആദരിക്കാനും അതുപോലെ അവനെ മഹത്വവൽക്കരിക്കാനും അവനെ ബഹുമാനിക്കാനും ഒക്കെ അത് പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ അത് അവന്റെ മനസ്സിൽ തീർച്ചയായും ഉണ്ടാകും. അബ്ദുൽ ഖൈം പറഞ്ഞത് മുന്നൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉല അഹബ്ബഹു ലാ മഹാല. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അസ്മാകളെ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ അഹബ്ബഹു ലാ മഹാല, തീർച്ചയായും അവൻ അള്ളാഹുവിനെ സ്നേഹിക്കും, ഒരു സംശയവും വേണ്ടതില്ല. വത്തബത്തുൽ ഇലൈഹി വത്തവക്കുൽ അലൈഹി, അള്ളാഹുവിലേക്ക് തബത്തുൽ എന്ന് പറഞ്ഞാൽ വളരെ വിനയത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നിൽക്കാൻ അത് അവനെ പ്രേരിപ്പിക്കും, അവനിൽ ഭരമേൽപ്പിക്കാൻ പ്രേരിപ്പിക്കും. വറിദ അൻഹു, അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ പ്രേരിപ്പിക്കും. വലിഷ്തിഗാലി ബിഹി ദൂന ഖൽഖി, അവന്റെ സൃഷ്ടികളെ അവരെ ശ്രദ്ധിക്കാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ആ അറിവ് അവനെ പ്രേരിപ്പിക്കും. ويتبع ذلك العلم بملائكته وكتبه ورسله واليوم الاخر وتفاصيل ذلك അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അറിയേണ്ട കാര്യങ്ങൾ മലക്കുകളെ കുറിച്ചുള്ള അറിവ്, അവന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച്, അവന്റെ റസൂലുകളെ കുറിച്ച്, യൗമുല്ലാഹിറിനെ കുറിച്ച്, അതുപോലെ അതിന്റെ വിശദീകരണങ്ങളെ കുറിച്ച്, ഇതൊക്കെയാണ് പിന്നെ അവൻ അറിയേണ്ടത്. അപ്പൊ അഖീദയാണ് ആദ്യം പഠിക്കേണ്ടത്. അല്ല, അഖീദത്തു ഔവലൻ, അഖീദയാണ് ആദ്യം വേണ്ടത്, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. والعلم بأوامر الله ونواهيه وشرائعه وأحكامه. രണ്ടാമത് അവൻ പഠിക്കേണ്ടത് എന്താ? അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചും വിലക്കുകളെ കുറിച്ചും അവന്റെ മതവിധികളെ കുറിച്ചും അഹ്കാമുകളെ കുറിച്ചും ഒക്കെ പഠിക്കണം. وما يحبه من عباده من الأقوال والأعمال الظاهرة والباطنة. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തന്റെ അടിമകളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന വാക്കുകളും പ്രവൃത്തികളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. വമ യക്റഹുഹു മിൻ ഇബാദിഹി മിനൽ അഖ്വാലി വൽ അഅ്മാലി ദ്ദാഹിറതി വൽ ബാത്തിന. അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകളിൽ നിന്ന് വെറുക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫദ്ലുൽ ഇൽമി സലഫ് എന്ന പുസ്തകത്തിൽ കുറച്ചുകൂടി വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, അൽ ഇൽമു നാഫിഉ, ഉപകാരപ്രദമായ ഇൽമു എന്നത് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഉപകാരപ്രദമായ ഇൽമിന് അടിസ്ഥാനപരമായി രണ്ട് അടയാളങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ ഇതുണ്ടാവും, അല്ലെങ്കിൽ അതുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലാത്ത ഇൽമു ഉപകാരമില്ലാത്ത ഇൽമാണ്. ഇൽമു നാഫിഉ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് നിനക്ക് അള്ളാഹുവിനെ അറിയിച്ചു നൽകും, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടവും വെറുപ്പും എന്തിലൊക്കെയാണ് എന്ന് നിനക്ക് പറഞ്ഞു തരും, ഒന്നല്ലെങ്കിൽ നിനക്ക് അള്ളാഹുവിനെ അറിയിച്ചു നൽകും, അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, അള്ളാഹുക്ക് വെറുപ്പുള്ളത് എന്താണ്, അത് നിനക്ക് അറിയിച്ചു തരും. ഇത് രണ്ടും മനസ്സിലാക്കി തരാത്ത ഇൽമു ഉപകാരമില്ലാത്തതാണ്. ഒന്നല്ലെങ്കിൽ നിനക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവനാരാണെന്ന് മനസ്സിലാക്കി തരും, അതല്ലെങ്കിൽ അവന് ഉള്ള അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നിനക്ക് മനസ്സിലാക്കി തരും. മഅരിഫത്തു മഹബ്ബില്ലാ ഔ മഅരിഫത്തു മാ യുഹിബ്ബുല്ലാഹ് വമാ യുബ്ഗിദു, അള്ളാഹുക്ക് വെറുപ്പുണ്ടാക്കുന്ന, അള്ളാഹുക്ക് ഇഷ്ടമുണ്ടാക്കുന്ന. റജബിന്റെ ഫദ്ലുൽ സലഫിൽ ഇത് കാണാൻ നിങ്ങൾക്ക്, പേജ് നമ്പർ എനിക്ക് ഓർമ്മയില്ല, നിങ്ങളതിൽ വായിച്ചു നോക്കിയാൽ ഈ കാര്യം കിട്ടും. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇൽമിൽ അഫ്ളലായത് ഒന്ന് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്, പിന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അള്ളാഹുക്ക് ഉറപ്പുള്ളതും. ومن جمع هذه العلوم فهو من العلماء الربانيين العلماء بالله العلماء بأمر الله. ഈ علومുകൾ ഈ ഇൽമുകൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയ ആളുകൾ അവരാണ് العلماء الربانيين, അള്ളാഹിനെ കുറിച്ചുള്ള അറിവും ഭയവും അതുപോലെ തന്നെ അള്ളാഹുക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, അള്ളാഹുക്ക് ഉറപ്പുള്ള ഏതാണ്, ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞവനാണ് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ. അൽ ഉലമാ ഉബില്ലാ അൽ ഉലമാ ഉബി അംറില്ലാ, അള്ളാഹിനെ കുറിച്ചും അള്ളാഹിന്റെ കൽപ്പനകളെ കുറിച്ചും അറിവുള്ള ആളുകൾ. വഹും അക്മലു മിമ്മൻ ഖസറ ഇൽമുഹു അലൽ ഇൽമി ബില്ലാഹി ദൂന അൽ ഇൽമി ബി അംറിഹി വബിൽ അക്സ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കുറഞ്ഞ് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് മാത്രം അറിഞ്ഞ ഒരാൾ അവരെക്കാൾ ശ്രേഷ്ഠത ഇവരാണ്. അതല്ലെങ്കിൽ നേരെ തിരിച്ച്, ഒബിൽ ആക്സ് എന്ന് പറഞ്ഞാല് അള്ളാഹിനെ കുറിച്ച് അറിയാം, എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള അറിവില്ല. ഒബിൽ ആക്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശം. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാം, പക്ഷേ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് അറിയില്ല. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് അറിയാം, അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല. അതിന് വിപരീതം. ഈ രണ്ട് അവസ്ഥകളും ഉണ്ടാകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് ഏതാണ്? അള്ളാഹുവിനെ കുറിച്ചും അറിയാം, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചും അറിയാം. വശാഹിദു ഹാദ നദറി വശാഹിദ ഹാദ നദറ ഫി ഹാലിൽ ഹസൻ ഇബ്നുൽ മുസയ്യിബ് في حال الحسن وابن المسيب والثوري واحمد وغيرهم من العلماء الربانيين. ഈ അവസ്ഥ നിനക്ക് കാണണമെങ്കിൽ നീ ആരെയോ നോക്കണം, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ വായിക്കുക. അൽ ഹസൻ അൽ ബസ്രി, സഈദ് ഇബ്നുൽ മുസയ്യിബ്, സുഫിയാൻ അസ്സൗരി, അഹമ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെയുള്ള ഉലമാക്കളെ നീ നോക്കുക, ഷാഹിദ്, നീ സാക്ഷ്യം വഹിക്കുക, നീ കാണുക ഈ ചിത്രം, ഈ ഒരു കാഴ്ച നിനക്ക് കാണണമെങ്കിൽ നീ സാക്ഷ്യം വഹിക്കുക. അതെവിടെ? ഫി ഹാലിൽ ഹസൻ, ഹസൻ അൽ ബസറിയുടെ അവസ്ഥകളിൽ, അവരുടെ ജീവിതത്തിൽ കാണുക. അവരുടെ കാര്യത്തിൽ എന്താ കാണാൻ പറ്റുക? ഈ രണ്ട് ഇൽമിനെയും ഒരുമിപ്പിച്ച് നിനക്ക് കാണാൻ സാധിക്കും. ഏത് ഇൽമുകളെ? അൽ ഇൽമു ബില്ലാഹ് വൽ ഇൽമു ബി അംറില്ലാഹ്. وشاهد هذا النظر في حال الحسن وابن المسيب والثوري وأحمد وغيره من العلماء الربانيين وحال مالك بن دينار والفضيل بن عياض ومعروف وبشر وغيره من العارفين ان الله سبحانه وتعالى يكرت അറിയുള്ള അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് അതിനുമാത്രം ഈ മേലെ പറഞ്ഞ ആളുകളുടെ അത്ര അറിവില്ലാത്ത അവരെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ മാലിക് ഇബ്നു ദീനാർ, ഫുദൈൽ ഇബ്നു ഇയാദ്, അതുപോലെ മഅറൂഫ്, അതെനിക്കറിയില്ല, ബിഷ്ർ ഇബ്നു ഹാരിസ്, ഇവരുടെയൊക്കെ ചരിത്രം, ഇത്തരം ആരിഫീങ്ങളുടെ ചരിത്രം, അള്ളാഹുവിനെ അറിഞ്ഞ ആളുകളുടെ ചരിത്രം നീ വായിക്കുക. അപ്പൊ രണ്ടുപേരുടെയും വേർതിരിച്ചറിയണമെങ്കിൽ അഹമ്മദ് ഇബ്നു ഹംബൽ പോലുള്ള ആളുകൾ അവരാരാണ്? ഉലമാ റബ്ബാനിയീനാണ്. അൽ ഇൽമു ബില്ലാഹ് വൽ ഇൽമു ബി അംറില്ലാഹ്, ഇത് രണ്ടും അവർ ഒരുമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രണ്ടാമത് പറഞ്ഞ ആളുകൾ അവർ അൽ ഇൽമു ബില്ലാഹ്, അതിൽ ധാരാളം വർദ്ധിപ്പിച്ചവരാണ്. എന്നാൽ അൽ ഇൽമു ബി അവാമിരില്ലാഹ് വനവാഹി, അതിനെക്കുറിച്ച് അവർക്ക് മുൻപ് പറഞ്ഞവരുടെ അത്ര അറിവില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് തീരെ അറിവില്ല എന്നല്ല, മുൻപ് പറഞ്ഞ ആളുകളുടെ അത്ര അറിവ് അവർക്ക് ആ വിഷയത്തിലില്ല. ഫമൻ ഖായസ ബൈന അൽ ഹാലൈനി അറഫ ഫദ്ല അൽ ഉലമാഇ ബില്ലാഹി വ ബി അംരിഹി അലൽ ഉലമാഇ ബില്ലാഹി ഫഖത്ത്. ആരെങ്കിലും ഈ രണ്ട് അവസ്ഥകളും പരസ്പരം താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചും അറിഞ്ഞ പണ്ഡിതന്മാർക്ക് അള്ളാഹുവിനെ കുറിച്ച് മാത്രം അറിവുള്ള പണ്ഡിതന്മാരെക്കാൾ എത്ര ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കും. ആരിഫീങ്ങളെക്കാൾ അൽ ഉലമാ റബ്ബാനിയീൻ, ശരിയായ പണ്ഡിതന്മാർക്ക് എത്ര ശ്രേഷ്ഠതയുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. فما الظن بتفضيل العلماء بالله وبأمره على العلماء وبأمره فقط فما الظن بتفضيل العلماء بالله وبأمره على العلماء بأمره فقط അപ്പോൾ നിന്റെ വിചാരം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചും അവന്റെ വിധിവിലക്കുകളെ കുറിച്ചും അറിഞ്ഞ പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞ ആരിഫീങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാത്രം പഠിച്ച അള്ളാഹിനെ കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകൾ അവരെക്കാൾ ഇവർക്ക് എത്ര ശ്രേഷ്ഠതയുണ്ടായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള അറിവും അള്ളാഹിന്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള അറിവ് ഒരുമിപ്പിച്ച ആളുകൾ അവർക്ക് ആരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്? അള്ളാഹിനെ കുറിച്ചുള്ള അറിവുള്ള ആളുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലുള്ള ആൾക്കാര്, അവരൊക്കെ ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്ന ആളുകളാണ്. ഇൽമിനേക്കാൾ കൂടുതൽ ഇബാദത്തിന് കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്ന ആളുകൾ, അവരെക്കാൾ ഇവർക്ക് ഇത്ര ശ്രേഷ്ഠതയുണ്ടെങ്കിൽ, അതായത് ഇമാം അഹമ്മദ് എവിടെയാണ്, അതുപോലെ ബിഷർ ഇബ്നു ഹാരിസ് എവിടെയാണ്, ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന, അതുപോലെ ഹസൻ ബസറി എവിടെയാണ്, മാലിക് ഇബ്നു ദീനാർ എവിടെയാണ്, സഈദ് ഇബ്നു മുസയ്യിബും ഫുദൈൽ ഇബ്നു ഇയാദും, അവരുടെ ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാകും വലിയ വ്യത്യാസം അവർ തമ്മിലുണ്ട്. ഇവർ തമ്മിൽ തന്നെ ഇത്ര വ്യത്യാസമുണ്ടെങ്കിൽ തയ്യബ്, ഫമ ദന്നു ബി തഫ്ളീലിൽ ഉലമാ ബില്ലാഹി വ ബി അംരിഹി അലൽ ഉലമാഇ ബി അംരിഹി ഫഖത്ത്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാത്രം പഠിച്ചിട്ടുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള യാതൊരു അറിവും ഇല്ലാത്ത ആളുകൾ അവരെക്കാൾ അൽ ഉലമാ റബ്ബാനിയീൻ, ശരിയായ പണ്ഡിതന്മാർക്ക് എന്തുമാത്രം വലിയ ശ്രേഷ്ഠതയുണ്ടായിരിക്കും. ഫഇന്ന ഹാദ വാദിഹുൻ ലാ ഖഫാ ബിഹ്, ഇത് വ്യക്തമാണ്, ഈ കാര്യം ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. ലാ ഖഫാ ബിഹി, അതിൽ യാതൊരു അവ്യക്തതയും ഇല്ല. വഇന്നമ യദുന്നു ബഅദു മൻ ലാ ഇൽമ ലഹു തഫ്ളീൽ അൽ ഉബ്ബാദി അലൽ ഉലമാ, ഇൽമ തീർത്തും ഇല്ലാത്ത ചില ആളുകൾ മാത്രമാണ് ആബിദീങ്ങളെ ആലിമീങ്ങളെക്കാൾ മേലെ കൊണ്ടുപോയി വെക്കുക, ഇബാദത്തിന്റെ ആളുകളെ പണ്ഡിതന്മാരെക്കാൾ മേലെ സ്ഥാപിക്കുക പ്രതിഷ്ഠിക്കുക ആര് മാത്രമാണ്? ജാഹിലിങ്ങൾ മാത്രമാണ്, ഇൽമില്ലാത്ത ആളുകളാണ്. لأنهم تخيلوا أن العلماء هم العلماء بأمر الله فقط. കാരണം അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള അറിവുണ്ടായാൽ മതി, അള്ളാഹിനെ പേടി ഉണ്ടായാൽ മതി, അതന്നെയാണ് പണ്ഡിതന്മാർ എന്നാണ്. ദീനിനെ കുറിച്ചുള്ള വിവരമൊന്നും വേണ്ട, ഇബാദത്തൊക്കെ ചെയ്തിങ്ങനെ കൂടുക, അങ്ങനെ ചെയ്യുന്ന ആളുകളായാൽ മതി, അവരാണ് ശ്രേഷ്ഠരെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആമത്തുന്നാസാൻ, സാധാരണക്കാരായ ആളുകളാണ്, തീരെ അറിവില്ലാത്ത ആളുകൾ. അവർ ധരിച്ചു വച്ചിരിക്കുന്നത് അവർ അവർ തഖയ്യലു എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ലോബിയ ചർച്ച നമുക്ക് ഒഴിവാക്കാം, പിന്നെ കേവല ഒരു വായന മാത്രം. ഇപ്പൊ പോവോ? അക്കാമണിക്കൂറുണ്ടോ സാർ? لأنهم تخيلوا أن العلماء هم العلماء بأمر الله فقط وأن العباد هم العلماء بالله وحده. കാരണം അവർ വിചാരിച്ചിട്ടുള്ളത് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അൽ ഉലമാഉ ബില്ലാഹി ഫഖത്, അല്ലാഹനെ കുറിച്ച് പഠിച്ച ഇബാദത്തുമായി ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ഉലമാക്കൾ എന്നാണ് അവരുടെ ധാരണ, അല്ലാതെ അല്ലാഹന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കിയവരല്ല എന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. وان العباد هم العلماء بالله وحده. ഇനി ഉബാദുകളെ കുറിച്ച്, ഇബാദത്ത് ചെയ്ത് കൂടുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിലുള്ള ഉലമാക്കൾ, അവരല്ലാത്തവരൊന്നും ഉലമാക്കളല്ല എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. فرجحوا العالم بالله على العالم بأمره. അപ്പോൾ അവർ എന്തു ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ പഠിച്ചിട്ടുള്ളതാണ്, ഫിഖഹിയായ വിവരങ്ങൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയപ്പെട്ടത് മനസ്സിലാവാൻ വേണ്ടി. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ അവരെന്ത് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ടുണ്ട്, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു വിവരമില്ല, അത്തരം ആളുകളെ അവർ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള അഖീദാപരമായ വിഷയങ്ങളിൽ പഠി വിവരവും വിജ്ഞാനവും ഉള്ള പണ്ഡിതന്മാരെക്കാൾ മേലെ സ്ഥാപിച്ചു. വഹാദ ഹഖുൻ, അതാണ് ഹഖ് എന്നാണ് അവരുടെ ധാരണ. ونحن انما نقول നമ്മൾ പറയുന്നത് ഇത്ര മാത്രമാണ്. ان العلماء بالله والعلماء بامره افضل من العباد. الله سبحانه وتعالى കുറിച്ചുള്ള അറിവും അതുപോലെ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള അറിവും ഒരുമിപ്പിച്ചവർ അവരാണ് ഉബാദുകളെക്കാൾ ശ്രേഷ്ഠർ. ഉബാദ്നന്ദ ഉബാദാരാണ് ഇബാദത്തിന്റെ. ولو كان العباد من العلماء بالله لأن العلماء الربانيين شاركوا العباد في فضيلة العلم بالله. പക്ഷെ അവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണ്? വലൗ കാന العباد من العلماء بالله. علماء അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവുള്ള ആളുകൾ, അല്ലെങ്കിൽ ദീനിയായ വിജ്ഞാനമുള്ള ആളുകൾ, അവർ യഥാർത്ഥത്തിൽ എന്താണ്? ഉബാദുകൾ കൂടിയാണ്, അവർ ഇബാദത്ത് കൂടി ചെയ്യുന്ന ആളാണ്, മറ്റുള്ളവരെ പോലെ തന്നെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. അന്നൽ ഉലമാ റബ്ബാനിയീന ശാരകൂ അൽ ഉബാദ ഫീ ഫദീലത്തിൽ ഇൽമി ബില്ലാ. കാരണം അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്ന കാര്യത്തിൽ ഈ പണ്ഡിതന്മാർ ഉബാദുകളോട് സമന്മാരാണ്, അവരും ഉബാദുകളും ആ വിഷയത്തിൽ സമന്മാരാണ്. അല്ലാഹു ഇബാദത്ത് ചെയ്യുന്ന കൂടുന്ന ആളുകളും അതുപോലെ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹിന്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള അറിവുള്ള ശരിയായ പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് ഇമാം അഹമ്മദിനെ പോലെയുള്ള ആളുകൾ, അവർ ഉബാദുകളോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അവരെടുത്തുള്ളത് ഇവരെടുത്തുണ്ട്, പിന്നെ അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടുതലും ഉണ്ട്. മനസ്സിലായോ? ആബിദീങ്ങളുടെ അടുക്കൽ, അതായത് ഇബാദത്തിന് മാത്രം ചെയ്ത് കൂടുന്ന ആളുകളുടെ അടുക്കലുള്ള കാര്യം എന്താണോ അതൊക്കെ പണ്ഡിതന്മാരുടെ അടുക്കലുണ്ട്, പിന്നെ അതിനോടൊപ്പം എക്സ്ട്രയും ഉണ്ട്. അപ്പൊ ആരായിരിക്കും കൂടുതൽ ശ്രേഷ്ഠര്? പണ്ഡിതന്മാരായിരിക്കും. بل ربما زادوا عليهم به وربما زادوا عليهم فيه. അല്ല, ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ ഇബാദത്ത് ഇവരെടുത്തുണ്ടാവും. وانفردوا بفضيلة العلم بأمر الله. എന്നാൽ ഇവരിൽ നിന്ന് പ്രത്യേകമായി അവർക്ക് മാത്രമുള്ള കാര്യം എന്താണ്? അള്ളാഹുവിന്റെ അവാമിറുകളെ കുറിച്ച്, വിധിവിലക്കുകളെ കുറിച്ച് ഇവർക്ക് അറിവുണ്ട്. വബിഫളീലത്തി ദഅവത്തിൽ ഖൽഖി ഇലല്ലാഹി വഹിദായതിഹിം ഇലൈഹി. അതുപോലെ തന്നെ ഇവർക്കില്ലാത്ത മറ്റൊരു കാര്യം എന്താണ് അവരുടെ അടുത്തുള്ളത്? വബിഫളീലത്തി ദഅവത്തിൽ ഖൽഖി ഇലല്ലാഹ്. ഇവർ ദഅവത്ത് നടത്തുന്നവരാണ്. അവരോ അവർക്ക് അതൊന്നും പറ്റില്ല. അവര് ഇബാദത്ത് മാത്രം ചെയ്തു കൂടുന്നല്ല, ഇവര് ദഅവത്ത് നടത്തുന്നുണ്ട്, ഇവർക്ക് ഇൽമുണ്ട്, അതേപോലെ ഇവരുടെ അടുക്കലുള്ള ഇബാദത്തുകൾ ഇവരുടെ അടുക്കലുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങളാണ് വലിയ പണ്ഡിതന്മാരുടെ അടുക്കൽ ഉണ്ടാകുക. വഹുവ മഖാമു റസൂലി അലൈഹി മുസ്സലാം. അത് റസൂലുകളുടെ സ്ഥാനമാണ്. അതായത് ഇബാദത്തുണ്ട്, ദഅവത്തുണ്ട്, ഇൽമുണ്ട്, ഇതെല്ലാം ഒരുമിപ്പിച്ചവരാണ് ശരിയായ പണ്ഡിതന്മാർ. എന്നാൽ വെറും ഇബാദത്ത് മാത്രം ചെയ്തു കൂടുന്ന ആളുകളോ? അവരടുത്ത് ആകെ ഇബാദത്ത് മാത്രമേ ഉള്ളൂ. അതാകട്ടെ, പണ്ഡിതന്മാരത് ഉണ്ടെന്നാണ്, പിന്നെ അതിന്റെ ഒപ്പം എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അവർക്കാണ് സ്വാഭാവികമായി എന്തായാലും ഫലുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണ, അതിനെ കുറിച്ചാണ് ഇബ്രാഹിമോട് പറയുന്നത്, നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് കുറെ ഇബാദത്തുകൾ ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇഷ്ടമാണ്. അവർ അങ്ങനെയുള്ള ആളുകൾ, ആളുകൾക്ക് മുന്നിൽ ഇബാദത്തുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, കൂടുതൽ അള്ളാഹനെ സൂക്ഷിക്കും തോന്നിപ്പിക്കുന്ന കരയും അതുപോലെ തന്നെ ആജാതി രൂപങ്ങളൊക്കെ കാണിക്കുന്ന ആളുകൾ, അവരെയാണ് ആളുകൾ കൂടുതൽ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുകയും ആളുകൾ കൂടുതൽ അവരെയാണ് മാന്യന്മാരെന്ന് വിളിക്കുകയും ചെയ്യുക. എന്നാൽ ദീൻ പഠിക്കുന്ന ആളുകൾ അവരെ ഈ രൂപത്തിൽ ബഹുമാനിക്കേണ്ടതേ ഉണ്ട് എന്ന് ആളുകൾ കരുതുന്നില്ല. അതല്ലെങ്കിൽ ഉലമാക്കളുടെ വിഷയമാണെങ്കിൽ കൂടി ഇപ്പോ ചില ആളുകൾ അറബിയിലുള്ള ദർസുകൾ കേൾക്കാറുണ്ട്. അപ്പൊ അവർ തെരഞ്ഞെടുക്കാറുള്ള കൂടുതൽ കരയുന്ന പ്രാസംഗികൻ, അതല്ലെങ്കിൽ കൂടുതൽ അറബി ഭാഷയിൽ കഴിവുള്ള പ്രാസംഗികൻ, ഇതൊക്കെയാണ്. അവരെ സംബന്ധിച്ച് വലിയ വലിയ പണ്ഡിതന്മാർ അവർ എടുക്കുന്ന ദർസുകളും അവരുടെ പിന്നെ പുസ്തകങ്ങളും ഒക്കെ അവർക്ക് അത്ര വലിയ കാര്യമായി തോന്നില്ല. പല വിദ്യാർത്ഥികളും മത വിദ്യാർത്ഥികൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. അവര് ആളുകളെ കണക്ക് വെക്കുന്നത് എങ്ങനെയാണ്? ഇബാദത്തുണ്ടോന്ന് നോക്കിയിട്ടാണ്. അതായത് പുറമേക്ക് കാണുമ്പോ അവർക്ക് അല്ലാതെ പേടിയുണ്ടോന്ന് നോക്കിയിട്ടാണ്. പല ആളുകളും അങ്ങനെയുള്ള പ്രാസംഗികർ, ഈജിപ്തിലൊക്കെ ഉള്ള കുറെ പ്രാസംഗികരുണ്ട്, പ്രസംഗിക്കാൻ തുടങ്ങിയാൽ തന്നെ കരയുന്ന ആൾക്കാരാണ്. അപ്പൊ കരച്ചിലേക്കുമ്പോ നമുക്കും കരച്ചിലൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ആണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്, അവർ അങ്ങനത്തെ ആളുകളെ കൂടുതൽ ദർസുകൾക്ക്. എന്നാൽ ശരിയായ പണ്ഡിത ഉദാഹരണം സാലിൽ ഫൗസാൻ, അതിലെ അബ്ദുൽ മുഹ്സൻ അബ്ബാദ്, അതുപോലെ ഷെയ്ഖ് റബിയ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ, അവരെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു, അവരൊന്നും പ്രസംഗത്തിൽ കരയാറില്ല എന്നാണ് ചില ആളുകളുടെ ധാരണ. അതായത് പ്രസംഗത്തിൽ കരഞ്ഞാലാണ് അവർ വലിയ പണ്ഡിതന്മാരാവുള്ളൂ. അപ്പൊ ആളുകളുടെ കണ്ണിൽ ഇങ്ങനെയാണ് അവർ കാര്യങ്ങളെ നോക്കി കാണുന്നത്. ഇൽമാണ് ആളുകളെ വേർതിരിച്ചറിയാനുള്ള അടയാളം. ഇൽമ് വർദ്ധിക്കുന്നു. ശരി, ഇൽമാണ് ആളുകളെ വേർതിരിച്ചറിയാനുള്ള മയാർ, അതിനുള്ള അടയാളം, അതിനുള്ള അളവുകോൽ എന്താണ്? ഇൽമാണ്. അവർക്ക് ഇൽമുണ്ടോ എന്നതാണ്. അതല്ലാതെ അവരുടെ, ഇപ്പൊ ഉദാഹരണത്തിന് ചില ആളുകൾ ആഇദുൽ ഖർണിയുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് കാണാം, ആഇദുൽ ഖർണി. എന്നിട്ട് അയാളുടെ പുസ്തകങ്ങൾ വളരെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് കാണാം. അതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ കുറെ ചോദ്യങ്ങളും കുറെ അത്ഭുത ചിഹ്നങ്ങളും കുറെ തമാശകളും കുറെ കഥകളും. പക്ഷെ അവർ വിചാരിക്കുന്ന ഇവരൊക്കെയാണ് ആലിമീങ്ങൾ എന്നാണ്. കാരണം എന്താ, അവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിനും അല്ലാത്ത ഒരു പിന്നെ അനുഭൂതി ലഭിക്കുന്നു, അല്ലാത്തൊരു അനുഭൂതി ലഭിക്കുന്നു. അതല്ല യഥാർത്ഥത്തിൽ ഇൽമെന്ന് പറഞ്ഞാൽ, കുറെ അനുഭൂതികളല്ല, അത് യഥാർത്ഥ ഹഷുവാണ്. ഒരു വിലയില്ലാത്ത, ഒരു തീർത്തും പ്രാധാന്യമില്ലാത്ത കാര്യമാണ് ഇൽമെന്ന് പറഞ്ഞാൽ. അള്ളാഹ് കിതാബിനെ കുറിച്ചും റസൂലുള്ളാഹി സുന്നത്തിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഒക്കെ അറിയലാണ്. അതാണ് ശരിയായ ഉലമാക്കൾ പകർന്നു കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും, ഇനി തലബിൽ ഇൽമ് നിങ്ങൾ മുന്നോട്ട് വന്ന ആളുകളാണ്, നമ്മൾ പഠിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുക കുറെ വേഷഭൂഷാദികൾ നോക്കുന്നതിന് പകരം ഒരിടത്തുള്ള കണ്ടന്റ് എന്താണെന്ന് നോക്കണ്ടി. അതല്ലെങ്കിൽ അവർ കുറെ കരയുന്നവരാണ്, പ്രസംഗിച്ചാൽ കരയുന്ന ആളുകളാണ്. പലപ്പോഴും പ്രസംഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പ്രസംഗിച്ചാൽ കരച്ചിൽ വരും. കാരണം എന്താണ്? ശൈത്താൻ വേഗം എളുപ്പത്തിൽ കരയിപ്പിക്കും. കാരണം ആളുകളൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് വേഗം കരച്ചിൽ വരും. പ്രസംഗിച്ച ആളുകളോട് ചോദിച്ചാൽ വേഗം മനസ്സിലാവും. പ്രസംഗിക്കുമ്പോൾ കരയുക, ഇതൊന്നുമല്ല ഒരാളുടെ ഇൽമിന്റെ അടയാളം. മറിച്ച് അവരല്ലാഹുവിന്റെ കിതാബ് റസൂലുള്ളാഹി സുന്നത്ത് എത്ര പഠിച്ചിട്ടുണ്ട്, അവർക്ക് വിവരമുണ്ടോ, ജ്ഞാനമുണ്ടോ, ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ വൈകാരികമായി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, വേർതിരിക്കരുത്. ഇതാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരി. وهذا القدر الذي انفرد به عن العباد افضل من القدر الذي انفرد به العباد من نوافل العباده. ഇബാദത്തിന്റെ ആളുകൾ അവർ ശ്രേഷ്ഠരായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നവാഫിലുൽ ഇബാദ, സുന്നത്തായ ഇബാദത്തുകൾ അവർ കൂടുതൽ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആബിദിങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. ആ ഒരു ഖദർ, അത് മാത്രമാണ് ഉലമാക്കളിൽ നിന്ന് അവരെ വേറിട്ട് നിർത്തുന്നത്. സുന്നത്തായ ഇബാദത്തുകൾ അവർ ധാരാളം മുന്നോട്ട് പോകുന്നുണ്ട്, അതാണ് അവരെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം. എന്നാൽ ആ കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ അടുക്കൽ പ്രത്യേകമായി ഉണ്ട്. ഇവർക്ക് പ്രത്യേകമായി ഉള്ളത് ഈ ഒരൊറ്റ നവാഫിലുൽ ഇബാദത്തുകൾ മാത്രമാണെങ്കിൽ പണ്ഡിതന്മാരുടെ അടുക്കൽ ധാരാളം കാര്യങ്ങൾ പ്രത്യേകമായി വേറെയുണ്ട്. അതിൽപ്പെട്ട നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? ഫളീലത്തു ദഅവത്തുൽ ഖൽഖ്, സൃഷ്ടികളെ അവർ ദഅവത്ത് നടത്തുന്നുണ്ട്, അതുപോലെ അവർക്ക് ഹിദായത്തിനുള്ള കാരണമായി തീരുന്നുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇവർക്കു മാത്രമുള്ളതാണ്, ശരിയായ പണ്ഡിതന്മാർക്ക് മാത്രമുള്ളതാണ്. ആ പ്രത്യേകതകളാണ് പണ്ഡിതന്മാരുടെ അടുക്കൽ അവർക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ആ കാര്യങ്ങളാണ് ഇവരുടെ അടുക്കൽ പ്രത്യേകമായി ഉള്ള നവാഫിലുൽ ഇബാദാത്തുകളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. فإن زيادة المعرفة بما أنزل الله على رسوله توجب زيادة المعرفة بالله والإيمان والإيمان به. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവിലുള്ള വർദ്ധനവ്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനവന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിച്ചതിനെ കുറിച്ചുള്ള ആ വിഷയത്തിലുള്ള അറിവ് വർദ്ധിച്ചിട്ടുണ്ട് എന്നത് തൂജിബു സിയാദത്തുൽ മഅരിഫത്തി ബില്ലാഹി വൽ ഈമാനി ബിഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. നേരെ പറഞ്ഞാൽ അള്ളാഹിന്റെ കിതാബ് റസൂലിന്റെ സുന്നത്തിൽ അറിവുണ്ടായാൽ സ്വാഭാവികമായിട്ട് എന്തു വർദ്ധിക്കും? അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും. വജിൻസുൽ മഅരിഫത്തു وجنس المعرفة بالله والإيمان به أفضل من جنس العمل بالجوارح والأركان. الله سبحانه وتعالى يكرت الله عريو أبن الله وشواسا إذا أنا رورتنا نجل قال كورد للسرطة ما يتلاد نمنا برتين من سلاك المسألة إيمان عمل إيمان الذي أنا ديشك الذي وشواسا ورما عقيدة ورما كارين أدور باغتم أدور ശരീരാവയവങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഏതിനാണ് കൂടുതൽ കനമുള്ളത്? അഖീദക്കോ അമലിനോ? അഖീദക്കാണ്, വിശ്വാസത്തിനാണ്. അപ്പൊ ഇദ്ദേഹം ഷെയ്ഖ് ഇബ്നു റജബ് അൽഹംബലി അദ്ദേഹം പറയുന്നത് വജീൻസുൽ മഅരിഫത്തി ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവ് എന്ന കാര്യം, ആ വിഷയം. വൽ ഈമാനി ബിഹി, അല്ലാഹുവിനിലുള്ള വിശ്വാസം എന്ന കാര്യം, അതൊരു ഭാഗത്തും. അഫ്ളു മിൻ ജിൻസിൽ അമലി ബിൽ ജവാരിഹ് വൽ അർക്കാൻ, കൈകാലുകൾ കൊണ്ടുള്ള പ്രവർത്തനം എന്നത് ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ അഫ്ളൽ? ഒന്നൊരു ജിൻസായിട്ട് ഒന്നൊരു ജിൻസായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, ഒന്നിനൊരു വിഭാഗവും മറ്റൊന്നിനൊരു വിഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അഫ്ളൽ ഏതാണ്? ജിൻസുൽ മഅരിഫത്തി ബില്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ് അമലുകളെക്കാൾ കൂടുതൽ അഫ്ളലായിട്ടുള്ളത്. രണ്ടു ഒരേ അർത്ഥം, ജവാരിഹ് എന്നാണ് അവയവങ്ങളാണ്, അർക്കാൻ എന്നാണ് അത്. ഇമാന്റെ താരീഫിൽ പഠിച്ചാണോ? വലാകിൻ മൻ ലാ ഇൽമ ലഹു തഅല്ലമ ഫീ നഫ്സിഹി അൽ ഇബാദാത് അലൽ ഇൽം. എന്നാൽ ഇൽമ ലഭിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ കൂടുതൽ സ്ഥാനമുള്ളത് ഏതിനാണ്? ഇബാദത്തുകൾക്കാണ്. ഏതിനേക്കാൾ? വിശ്വാസപരമായ കാര്യങ്ങളെക്കാൾ. അള്ളാഹിനെ ശരിക്ക് ഭയക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശരിക്ക് അറിയുക എന്ന കാര്യത്തിലാണ് കൂടുതൽ ഫദീലത്തുള്ളത്. കുറേ ഇബാദത്ത് ഒരാൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിലൊന്നും കാമ്പില്ലെങ്കിലോ? അതിനൊന്നും വെയിറ്റ് ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ശരിയായ ഖശ്യത്തോടുകൂടി പിന്നെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് ആയിരം വർഷം ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അഫ്ളായിട്ടുള്ളത്. കുറേ ഇബാദത്ത് ചെയ്തു. ഉദാഹരണത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നിട്ട് കുറെ ഇബാദത്ത് വർദ്ധിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ റസൂല പറഞ്ഞ വാക്കാണ് നമ്മൾ മുന്നേ പഠിച്ചത്, അന അലമുക്കും ബില്ലാ വഖ്ഷാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാൻ ഏറ്റവും നന്നായി അറിയുന്നതും അള്ളാൻ ഏറ്റവും നന്നായി ഭയക്കുന്നതും ഞാനാണ്. അപ്പൊ ഖശിയത്തുള്ള, ഭയമുള്ള, അള്ളാനെ അറിഞ്ഞിട്ടുള്ള ഇബാദത്തുകളാണ് ഇതൊന്നുമില്ലാത്ത കേവലം കൈകാലുകളുടെ ചലനത്തെക്കാൾ അഫ്ളായിട്ടുള്ളത്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കുറേ എണ്ണം പ്രവർത്തിക്കുക എന്നുള്ളതല്ല, ഉള്ള പ്രവർത്തിന് ഇഖ്ലാസും ഖശിയത്തും അതുപോലെ സൂക്ഷ്മതയും ഒക്കെ ഉണ്ടോ എന്ന കാര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല പരിഗണിക്കാതെ. കുറേ പ്രവർത്തനങ്ങൾ കൊണ്ട് ചെല്ലുക എന്നതല്ല, മറിച്ച് അതിൽ അള്ളാഹനെ ഭയക്കുന്നുണ്ടോ അള്ളാഹനെ പേടിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഉദാഹരണത്തിന്, ഇന്ന് പലപ്പോഴും ആളുകൾക്ക് കസറത്താണ് ആവശ്യം, ആളുകൾക്ക് ഇന്ന് ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ഇബാദത്തുകളുടെ കാര്യത്തിലേക്ക് ധാരാളിത്തം മതി. ഇപ്പോൾ സഹാബികൾ അവർ ഖുർആൻ പഠിച്ചിരുന്ന രൂപം പോലും പലപ്പോഴും ഇന്ന് നമ്മുടെ നാട്ടിൽ അത് ഇല്ലാതെയായിട്ടുണ്ട്. സഹാബികൾ ഖുർആൻ പഠിച്ചിരുന്ന എങ്ങനെയാണ്? കുന്നലന തജാവസു അൻ അശ്രി ആയാത്തിൻ, 10 ആയത്തുകൾ കൂടുതൽ ഞങ്ങൾ പഠിച്ചിരുന്നില്ല ഒരു സമയത്ത്. 10 ആയത്തുകൾ കൂടുതൽ ഞങ്ങൾ ഒരു സ്ഥലമേ പഠിച്ചിരുന്നില്ല. കുന്നല തഅല്ലമുൽ ഇൽമ വൽ അമല മഅൻ, ഞങ്ങൾ ഒരു ആയത്തിലെ ഇൽമും അമലും ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. 10 ആയത്ത്, ഇന്ന് നമ്മളെ കുട്ടികൾ 10 ആയത്ത് പഠിക്കാൻ ഒരു ദിവസം 2 ദിവസം മതി. ചെറിയ ആയത്തുകളാണെങ്കിൽ 2 ദിവസം കൊണ്ട് 10 ആയത്ത് വളരെ പെട്ടെന്ന് കഴിയും. അതല്ലെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം 2 വർഷം എടുത്തിട്ടാണ് സൂറത്തുൽ ബഖറ കാണാപാടാക്കിയത്. 2 വർഷം അവർക്ക് ഹിഫ്ളിന് കഴിവില്ലായിട്ടായിരുന്നോ? ഒരിക്കലും അല്ല, അവർക്ക് ഒരിക്കലും ഹിഫ്ളിന് കഴിവില്ല എന്നിട്ടല്ല അത് സംഭവിച്ചത്. അവർ പതുക്കെയാണ് പഠിച്ചത്, അവർ കണ്ടന്റിലാണ് കാര്യമായി അവർ പരിഗണിച്ചത്. കുറേ പഠിക്കുക എന്നതിനേക്കാൾ പഠിക്കുന്നത് ശരിയാക്കി പഠിച്ചു പോവുക. ഖുർആൻ പഠിക്കുന്നത് അതെന്താണ് ഞാൻ വായിക്കുന്നത്, എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ശരിക്കും വ്യക്തമായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അതിന് ധാരാളം ഫായിദയുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെ ഹിഫ്ളിന്റെ സ്ഥാപനങ്ങൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ഒന്നാകെ പ്രയാസം ഉണ്ടാക്കും. കാരണം അവർക്ക് വേണ്ടത് എന്താണ്? പല ആളുകൾക്കും എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തല്ല, പല ആളുകൾക്ക് ആവശ്യമുള്ളത് എന്റെ മോൻ ഹാഫിദ് ആവണം എന്നത് മാത്രമാണ്. അതല്ലാതെ ഹാഫിദ് എന്ന പേര് പട്ടം കിട്ടണമെന്നതാണ്. അതല്ലാതെ ഖുർആൻ ശരിക്കും മനസ്സിലാക്കുന്ന ആളുകളായി അവർ മാറണം. അതിന് കുറച്ച് സമയം എടുത്താലും 10-15 വർഷം എടുത്താലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെ അലൈക്കും സലാം, ഇങ്ങനെ പഠിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. കുറെ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഉള്ളത് കൃത്യമായിരിക്കണം, പഠിച്ചത് കൃത്യമായിരിക്കണം. ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയും ആ പഠിച്ചതിൽ അമൽ ജീവിതത്തിൽ ഉണ്ടാവുകയും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും അഫ്ളായ കാര്യം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മുടെ ആളുകൾ ചില ആളുകൾക്കാണ് അഖീദപരമായ വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ വളരെ അറിവുണ്ടാവില്ല, തീർത്തും അറിവില്ലാത്ത ആളുകളായിരിക്കും. അള്ളാഹു എവിടെയാന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഫിഖഹിയായ മസ്അലകൾ ചോദിച്ചാൽ, ഇന്നിപ്പോ ഇവിടെ കേരളത്തിൽ തന്നെ ഉള്ള പല തബ്ലീഗിന്റെ സ്ഥാപനങ്ങൾ അവിടെ ഈ വിഷയം വളരെ ഗൗരവമായി നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അറബി ഭാഷയിലും ഫിഖഹിലും ഒക്കെ നല്ല അറിവുള്ള ആളുകൾ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹക്കിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം എന്താണ്, ഞാൻ ഈ പറയുന്ന സത്യമാണ് വല്ലാഹി. ധാരാളം പഠിച്ച ആളുകൾ, വർഷങ്ങളോളം പഠിച്ച് ഫിഖഹിന്റെ വിഷയങ്ങളിൽ അറബിയിൽ ചില റിസാലകൾ എഴുതിയ ആളുകളെ ഈ അടുത്തൊരിക്കൽ കാണാനിടയായി. അപ്പൊ അവരോട് സംസാരിച്ചതിന്റെ ഇടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മാനയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ വന്നു. വല്ലാഹി അവർക്ക് ഫിഖഹിൽ നമ്മളെക്കാൾ ധാരാളം അറിവുണ്ട്, നമ്മളെ താരതമ്യപ്പെടുത്താൻ പോലും ഇല്ല. കാരണം അതിനുമാത്രം അറിവ് അവർക്ക് ഫിഖഹിലുണ്ട്, കർമ്മശാസ്ത്ര വിഷയങ്ങളിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നില്ല. എന്നാലല്ല വിഷയം ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, ചർച്ച വന്നപ്പോ അവർ പറയുന്ന ഈ കാര്യം ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ട് പോലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിന ഇല്ലല്ലാഹ്, അതല്ലെങ്കിൽ അള്ളാഹ്ക്കല്ലാതെ ഇബാദത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അവർക്കറിയില്ല. ഞാൻ പറയുന്ന അറബിയില ലഫ്ള അറിയില്ല എന്നല്ല, അവർ മനസ്സിലാക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്ത് പറയാം, അല്ലല്ലാതെ ആധിപത്യം ആർക്കുമില്ല, അള്ളാഹു അല്ലാതെ ശക്തി ആർക്കുമില്ല എന്നൊക്കെ അർത്ഥം അതിന് പറയാമെന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്താണ് അവർ അതുകൊണ്ട് നേടുന്നത്? ഫിഖഹിന്റെ കെട്ടുകണക്കിന് കിതാബ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹിനെ കുറിച്ച് എന്താ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അഖീദ ശരിക്കും മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തൗഹീദു ഔവലൻ യാ ദുആത്തൽ ഇസ്ലാം, അത്തൗഹീദു ഔവലൻ യാ ദുആത്തൽ ഇസ്ലാം, ഇസ്ലാമിക പ്രബോധകരെ ആദ്യം പറയേണ്ടത് തൗഹീദാണ് എന്ന അർത്ഥത്തിലാണ് പുസ്തകമുള്ളത്. അതുപോലെ ഷെയ്ഖ് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിനും പുസ്തകമുണ്ട് ഈ വിഷയത്തിൽ, അൽ അഖീദത്തു ഔവലൻ, അതല്ലെങ്കിൽ തൗഹീദു ഔവലൻ, ആദ്യം പറയേണ്ടത് തൗഹീദാണ്. ആദ്യം മനസ്സിലാക്കേണ്ട അഖീദയാണ്. അള്ളാഹിനെ കുറിച്ച് എന്ത് പറയാം എന്ത് പറയാൻ പറ്റില്ല, അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെ സംസാരിക്കാം എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല, ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ആരാണ്, എങ്ങനെ ഭയക്കണം, അള്ളാഹിനെ എങ്ങനെ പേടിക്കണം, അള്ളാഹിന്റെ അസ്മാഉകൾ എന്താണ്, സിഫാത്തുകൾ എന്താണ്, അതിലുള്ള വിശ്വാസം എന്താണ്, ഇതൊക്കെയാണ് ഒരാൾ ആദ്യം പഠിക്കേണ്ടത്. ധാരാളം ഫിഖ് പഠിച്ചത് കൊണ്ട് അത് ഫിഖിന്റെ വില കുറച്ച് കാണിക്കല്ല നമ്മൾ. ഫിഖിന് ഇത് മാത്രം പഠിച്ചിട്ട് പോകാനും പാടില്ല, അത് മാത്രം പഠിച്ചു പോകാനും പാടില്ല, രണ്ടിലും എന്ത് ചെയ്യാൻ പാടില്ല, ഇഫ്റാത്തും തഫ്രീത്തും പാടില്ല, അതിരുകവിച്ചിലും പാടില്ല, അലസതയും പാടില്ല. ഈ കാര്യം നിങ്ങൾ ഫലബുൽ ഇൽമിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അദബിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇബ്നു റജബ് അൽഹംബലിയുടെ ഈ ഉപദേശം നിങ്ങൾ ശരിക്കും മനസ്സിൽ കുത്തിവെക്കേണ്ടത്. കാരണം പല ആളുകളും എന്താ ചെയ്യാറില്ലെന്ന് വെച്ചാൽ അവരുടെ അവാതിഫുകൾ, അവരുടെ വികാരങ്ങൾക്കനുസരിച്ചാണ് ഇൽമ് നേടുന്നത്. അവർക്ക് ഇഷ്ടം തോന്നുന്ന വിഷയങ്ങൾ അങ്ങനെ പഠിച്ചു പോകും, അതല്ല ശരിയായ തരീഖ. സലഫുകൾ എങ്ങനെ പഠിച്ചോ ആ രൂപത്തിലാണ് പഠിക്കേണ്ടത്. അവർ കാണിച്ചു തന്നൊരു വഴിയുണ്ട്, അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഉസൂലുകൾ, അടിസ്ഥാനങ്ങൾ, അഖീദ, ഇതൊക്കെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ولهذا تجد كثيرا ممن لا علم لديه يفضل الزهد في الدنيا على العلوم والمعارف وسببه ما ذكرناه. ഇതുകൊണ്ടാണ് ചില ആളുകൾ, تجد كثيرا ممن لا علم له, علم ഇല്ലാത്ത കുറേ ആളുകളെ നിനക്ക് കാണാൻ സാധിക്കും, അവർ ദുനിയാവിൽ വിരക്തി കാണിക്കുക എന്നതിനെ ദീനിൽ വിജ്ഞാനം ഉണ്ടാക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമായി പറയുന്നത് കാണാൻ സാധിക്കും. ഓ, എന്തൊരു ദുനിയാവിനെ വിരക്തിയുള്ള മനുഷ്യനാണ്, അയാൾക്ക് ദുനിയാവിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. എന്നാൽ ഈ പറയുന്ന പ്രശംസയും പുകഴ്ത്തലും ഒന്നും അയാൾ എന്ത് ചെയ്യില്ല, ദീന് പഠിക്കുന്ന ആളുകളെ പറ്റി പറയില്ല. അപ്പൊ അയാളുടെ അടുക്കൽ ദുനിയാവിൽ വിരക്തി ഉണ്ടാവാന്നുള്ളതാണ് ഇൽമിനേക്കാൾ അഫ്ളായിട്ടുള്ളത്. വഹു അന്നഹു ലാ യതസവ്വറു മഅന ഇൽമി വൽ മഅരിഫ, അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇൽമ് എന്നത് അവന് മനസ്സിലായിട്ടില്ല. അവന്റെ അടുക്കൽ ഇൽമിനെ കുറിച്ചുള്ള തസവ്വുർ, അതിനെ കുറിച്ചുള്ള ശരിയായ ചിത്രമില്ല. വമല്ല യതസവ്വറു ഷൈഅൻ ലാ യഖിറു ഫീ സദ്രിഹി അദമതഹ്, ലാ യഖിറു ഫീ സദ്രിഹി അദമതഹ് ഔ ലാ യഖിറു ഫീ സദ്രിഹി അദമതഹ്. ആർക്കെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ ഗൗരവം അവന്റെ ഹൃദയത്തിൽ ശരിക്കും വേരൂന്നുകയില്ല. വഇന്നമാ യതസവ്വറുൽ ജാഹിലു ബിൽ ഇൽമി ഹഖീഖത്തു ദുനിയ, ഇൽമിനെ കുറിച്ച് വിജ്ഞാനമില്ലാത്തവനാണ്, അറിവിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാത്തവനാണ് ദുനിയാവിന് വലുതായി കാണാൻ. അവന്റെ അടുക്കൽ വഇന്നമാ യതസവ്വറുൽ ജാഹിൽ ബിൽ ഇൽമി ഹഖീഖത്തു ദുനിയ, അവന്റെ അടുക്കൽ അവൻ പരിപൂർണമായി ചിത്രീകരിച്ചിട്ടുള്ളത് എന്തിനെയാണ്, ദുനിയാവിന്റെ ഹഖീഖത്തിനെ കുറിച്ചാണ്. ദുനിയാവാണ് അവന്റെ മനസ്സിൽ വലുതായി വന്നിട്ടുള്ളത്. വഖദ് അദുമത് ഫീ സദ്രിഹി, ദുനിയാവ് അവന്റെ മനസ്സിൽ വലുതായിരിക്കുന്നു. ഫഅദുമ ഇൻദഹു മൻ തറകഹ, അതുകൊണ്ട് തന്നെ ദുനിയാവ് ഒഴിവാക്കിയവൻ അവൻ വലുതായി കാണുന്നു. ഇൽമിന്റെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവന്റെ മനസ്സിൽ വില ഉള്ളത് ഏതിനാണ്, ദുനിയാവിനാണ്. സ്വാഭാവികമായി ഇൽമ് നേടിയവനെ സംബന്ധിച്ചിടത്തോളം അവനെ കാണുമ്പോൾ അവന് വലിയ പ്രയാസമൊന്നും തോന്നുന്നില്ല. എന്നാൽ ദുനിയാവ് ഒഴിവാക്കിയ ഒരാളെ കാണുമ്പോൾ, ജാഹിദായി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതം തോന്നുന്നു. കാരണം അത് അവന്റെ മനസ്സിൽ ദുനിയാവാണ് വലുത്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. കമാ ഖാല മുഹമ്മദ് ഇബ്നു വാസിഅ, മുഹമ്മദ് ഇബ്നു വാസിഅ പറഞ്ഞതുപോലെ, വഖദ് റാ ശാബൻ, അദ്ദേഹം ഒരു യുവാവിനെ കണ്ടു. ഫഖീല ലഹു ഹാഉലാഇ സുഹാദ്, അദ്ദേഹത്തെ ചൂണ്ടിയിട്ട് ചില ആളുകൾ പറഞ്ഞു ഇവര് ജാഹിദീങ്ങളിൽപ്പെട്ടയാളാണ്, അതായത് ദുനിയാവിൽ വിരക്തി കാണിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഅയ്യു ഷൈഇൻ ഖദ്റു ദുനിയ ഹത്താ യുംദഹ മൻ സഹിദ ഫീഹ. അദ്ദേഹം പറയും വഅയ്യു ഷൈഇൻ ഖദ്റു ദുനിയ, അതിന് ദുനിയാവിന് എന്തുമാത്രം വിലയാണുള്ളത്. വഅയ്യു ഷൈഇൻ ഖദ്റു ദുനിയ, ദുനിയാവിന് എന്തു വിലയാണുള്ളത്. ഹത്താ യുംദഹ മൻ സഹിദ ഫീഹ, ദുനിയാവ് ഒഴിവാക്കിയവനെ ആദരിക്കാൻ മാത്രം ദുനിയാവിന് എന്ത് വിലയാണുള്ളത്. ഒരാൾ ദുനിയാവിനെ ഒഴിവാക്കി എന്ന് പറയാൻ മാത്രം ദുനിയാവിന് എന്തു പ്രാധാന്യമാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കണം. അപ്പൊ അവരുടെ അടുക്കൽ ശരിക്ക് ദുനിയാവ് തീർത്തു വിലയില്ലാത്തത്, അതൊരാൾ ഒഴിവാക്കി എന്നാൽ ഒരു വലിയ കാര്യമില്ല. കാരണം ദുനിയാവ് യഥാർത്ഥത്തിൽ തീർത്തു വിലയില്ലാത്ത കാര്യമാണ്, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവന് കൊടുക്കും, ഇല്ലാത്തവന് കൊടുക്കില്ല. അപ്പോ ഇബ്നു റജബ് അൽഹംബലി പറയാണ്, അവൻ യഥാർത്ഥത്തിൽ അവന്റെ മനസ്സിൽ എന്താണ്, ദുനിയാവിനാണ് വിലയുള്ളത്, ഇൽമിന് വിലയില്ല. സ്വാഭാവികമായും
അവന് ഇൽമിന് വിലയില്ലാത്തത് കൊണ്ട് ഇൽമിന്റെ ആളുകളും അവന്റെ അടുക്കൽ വിലയില്ലാത്തവരായി. അവന്റെ അടുക്കൽ ദുനിയാവിന് വിലയുള്ളത് കൊണ്ട് ദുനിയാവിന് ഒഴിവാക്കിയ ആളുകളെ അവൻ ധാരാളമായി ആദരിക്കുകയും ചെയ്യുന്നു.
وقال ابو سليمان الداراني قريبا من هذا المعنى ايضا فالمفتخر بالزهد في الدنيا كانه يفتخر بترك نذر يسير من شيء
زهد കൊണ്ട് അഹങ്കരിക്കുന്നവൻ എനിക്ക് ദുനിയാവിൽ വിരക്തി ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവൻ അവൻ യഥാർത്ഥത്തിൽ വളരെ കുറച്ച് വളരെ ചെറിയ ഒരു കാര്യം ഒഴിവാക്കിയതിന്റെ പേരിൽ മേന്മ നടിക്കുന്നവനെ പോലെയാണ്. ഉദാഹരണത്തിന് ഒരാള് ഒരു 5 രൂപ അതല്ലെങ്കിൽ 1 രൂപ പള്ളിയുടെ പെട്ടിയിലിട്ടിട്ട് പള്ളിക്കുള്ള സംഭാവനയിൽ ഇട്ട് കൊടുത്തിട്ട് അയാൾ പറയും ഞാൻ 1 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ദുനിയാവ് ഒഴിവാക്കിയ ഒരുത്തരെ പറ്റി ആളുകൾ പുകഴ്ത്തി പറയുക എന്നത്. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് തീർത്തും നസറു യസീറ, വളരെ ചെറിയ വിഭവം മാത്രമാണ്, അതിന് മാത്രം വലിയ സ്ഥാനമൊന്നുമില്ല.
ഹുവ അഖല്ലു ഇൻദല്ലാഹി മിൻ ജനാഹി ബഉദതിൻ,
ഒരീച്ചയുടെ ചിറകിനോളം അള്ളാഹുവിന്റെ അടുക്കൽ അതിന് സ്ഥാനമില്ല.
وهذا احقر من ان يذكر,
ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാനാണ് കൂടുതൽ അർഹമായിട്ടുള്ളത്. കാരണം ഇതൊന്നും പറയാൻ മാത്രം അതിന് വിലയില്ല. ഒരാൾ നേരത്തെ പറഞ്ഞ 1 രൂപ ഒഴിവാക്കിയാൽ അത് ഒരാൾ വലിയ കാര്യമായി എടുത്തു പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അതുപോലെയാണ് ദുനിയാവ് ഒരാൾ ഒഴിവാക്കിയാൽ അതിനെ വലിയ കാര്യമായി എടുത്തു പറയുക എന്നത്.
ഫദ്ലൻ അൻ അൻ യഫ്തഖിറ ബി,
അപ്പൊ അതൊന്നും പറയാൻ മാത്രമില്ല, പിന്നെ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ ഒരാൾ പുകഴ്ത്തി പറയാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടായിരിക്കും? ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഹഖീഖ മനസ്സിലാക്കിയ ആളുകൾ, എന്താണ് ദുനിയാവിന്റെ ഹഖീഖ, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ശരീഅത്തിന്റെ യാഥാർത്ഥ്യം എന്നൊക്കെ തിരിച്ചറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. അതുകൊണ്ട് ഒരാൾക്ക് ഓരോ കാര്യങ്ങളുടെയും ഖൈറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ളത് ഏതാണ് എന്ന് തിരിച്ചറിയുക സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ അറിവ്. ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് ഒരിക്കൽ പറയുന്നതായി കേട്ടു, എല്ലാ മനുഷ്യർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഫിത്രത്തിൽ തന്നെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഖൈറിനെ ഷറിൽ നിന്ന് വേർതിരിച്ചറിയുക, ഷറിനെ ഖൈറിൽ നിന്ന് വേർതിരിച്ചറിയുക. ഇത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ഉദാഹരണത്തിന് മോഷ്ടിക്കല്, അതൊരു മോശം കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പണിയെടുത്ത് ജീവിക്കുന്നത് ആണ് മോഷ്ടിക്കുന്നതിനേക്കാൾ നല്ല കാര്യമെന്ന് ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് ഇത്ര വലിയ ഇൽമൊന്നും നേടേണ്ടതില്ല, അത് ആർക്കും മനസ്സിലാക്കാം. മോഷ്ടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾ അധ്വാനിച്ചു പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്, അതാണ് ഇതിനേക്കാൾ ഖൈർ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഉലമാക്കൾക്ക് മാത്രം പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ഒരു അറിവുണ്ട്, അത് അന്യഅരിഫ ഖൈർ അൽ ഖൈറൈൻ വശർറ ഷറൈൻ, രണ്ട് ഖൈറുകളുടെ കൂട്ടത്തിൽ ഏതാണ് കൂടുതൽ ഖൈറുള്ളത്, രണ്ട് ഷറുകളുടെ കൂട്ടത്തിൽ ഏതാണ് കൂടുതൽ ഷറുള്ളത്. ഇത് ഉലമാക്കൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. രണ്ട് നന്മ നമ്മുടെ മുന്നിലുണ്ട്, ഇതിൽ ഏറ്റവും നന്മ ഉള്ളത് ഏതാണ്? അത് നമ്മുടെ ബുദ്ധി കൊണ്ട് കിട്ടില്ല, അത് പഠിക്കാനേ വേണം. ജീവിതം കാണുകയും പക്വത ഉണ്ടാവുകയും ചെയ്ത വലിയ വലിയ പണ്ഡിതന്മാർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ഖൈറാണ് ഇത് ഖൈറാണ്, പക്ഷെ ഈ രണ്ട് ഖൈറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഖൈർ ഏതാണ്? അതിന് മറുപടി പറയാൻ നമുക്ക് പ്രയാസമുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തി, അയാള് ദീനു പഠിക്കുകയാണ്. ദീനു പഠിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് മുന്നിൽ രണ്ട് മസലകൾ വന്നു, ഒന്ന് അഖീദയിൽപ്പെട്ടതാണ്, ഒന്ന് ഫിഖ്ഹിൽപ്പെട്ടതാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും പഠിക്കൽ ഖൈറാണ്, രണ്ടും അള്ളാന്റെ ദീനിൽപ്പെട്ടതാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഖൈറുള്ളത് ഏതാണ് അയാളുടെ പ്രത്യേക കാര്യത്തിൽ? അത് മനസ്സിലാക്കാൻ സാധിക്കുക പണ്ഡിതന്മാർക്കാണ്. അപ്പൊ ഈ കാര്യം നമ്മൾ വേർതിരിച്ചറിയണം. നമുക്ക് ഖൈറും ഷെറൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കും, പക്ഷേ ഖൈറുകളുടെ കൂട്ടത്തിലെ ഖൈർ ഏതാണ്, ഷെറുകളുടെ കൂട്ടത്തിലെ ഷെർ ഏതാണ്, ഇത് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്ക് മാത്രമാണ് സാധിക്കുക. അപ്പോ ഇവിടെ നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ രൂപം നോക്കൂ. ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ, പിന്നെ അള്ളാഹുവിന്റെ അവാമിറകളെ കുറിച്ച്, ഇത് രണ്ടും ഒരുമിപ്പിച്ചവരാണ് കൂടുതൽ അഫ്ളൽ. അള്ളാഹുവിന്റെ അവാമിറകളെ കുറിച്ചുള്ള വിവരം പഠിച്ചവരെക്കാൾ കൂടുതൽ അഫ്ളലാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവരാണ്. ഉബാദുകൾ അതിന് താഴെയുള്ളവരാണ്, കാരണം ഉബാദുകളുടെ അടുക്കലുള്ളതൊക്കെ ഉലമാക്കളുടെ അടുക്കലുണ്ട്. അപ്പൊ ഉബാദുകളെക്കാൾ ഉലമാക്കളെക്കാൾ മേലെ സ്ഥാപിക്കുന്നത്, അവർക്ക് സ്ഥാനം കൊടുക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്. അതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കാണിത്. അതുപോലെ തന്നെ അവസാനം അദ്ദേഹം പറഞ്ഞു സുഹദ്, അല്ലാഹു സുബ്ഹാന തആല അവനെ ഭയന്നുകൊണ്ട് ദുനിയാവിനെ പരിപൂർണമായി ഉപേക്ഷിക്കുക, അതിനോട് വിരക്തി കാണിക്കുക എന്നത്. അതിനെ ചില ആളുകൾ ഇൽമിനേക്കാൾ വലുതാക്കാറുണ്ട്. അതും ഇൽമിനേക്കാൾ ഒരിക്കലും വലുതല്ല. കാരണം ദുനിയാവ് പറയപ്പെടാൻ മാത്രമുള്ള ഒരു കാര്യമല്ല, അത് ഒഴിവാക്കി എന്നത് വലിയ ഒരു കാര്യമല്ല. ഇനിയുള്ള ബാബി ഇൻഷാ നമുക്ക് അടുത്ത ദിവസം. അല്ലാഹു അലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക.